സാമ്പ്രതീയ ചിന്താധാരയുടെ സമഗ്രമായ ശാസ്ത്രീയ ചൈതന്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ കർത്തവ്യത്തിൽ സമവേദത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രഭാഷണത്തിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ആഗ്രഹിക്കുന്നത്. വേദങ്ങൾ അപൗരുഷേയങ്ങളാണ്. വേദങ്ങൾ എഴുതിയ ഋഷിവര്യന്മാർ മന്ത്രദ്രഷ്ടാക്കളാണ്. സ്വാഭാവികമായും നമുക്കൊരു സംശയമുണ്ടാകാം, എങ്ങനെയാണ് മന്ത്രത്തെ കാണുന്നത്, ഋഷിവര്യന്മാർ എങ്ങനെയാണ് മന്ത്രദ്രഷ്ടാക്കളാകുന്നത്. വസ്തുത വളരെ വ്യക്തമാണ്. പ്രപഞ്ച ചൈതന്യത്തിൽ വെട്ടിത്തിളങ്ങുന്ന സ്വബോധമുള്ള സെൽഫ് കോൺഷ്യസ് എന്ന അത്യന്താധുനിക ശാസ്ത്രം പറയുന്ന ആ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഓരോ പ്രതിഭാസത്തെയും കണ്ണുകൊണ്ട് കണ്ട് മസ്തിഷ്കം കൊണ്ട് മനനം ചെയ്ത് വിശകലനം ചെയ്ത് പഠിച്ച് അതിനെ ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് വിവരിക്കുവാൻ സാധിച്ചതുകൊണ്ടാണ് ആ പ്രപഞ്ച ചൈതന്യത്തെ കണ്ട ഋഷിവര്യന്മാരെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത്. മന്ത്രങ്ങൾ അപൗരുഷേയങ്ങളാകാൻ കാരണം ഓരോ മന്ത്രവും പ്രപഞ്ച ചൈതന്യത്തിന്റെ വിവരണമായതുകൊണ്ട് ആരെഴുതിയെന്നോ എപ്പോൾ എഴുതിയെന്നോ ഏത് വ്യക്തിയെക്കുറിച്ച് എഴുതിയെന്നോ വ്യക്തമാക്കേണ്ടത് ആവശ്യമില്ല. കാരണം പ്രപഞ്ച ചൈതന്യം സഹസ്രാബ്ദങ്ങളല്ല, ലക്ഷാധിപതി വർഷങ്ങളല്ല, കോടാനുകോടി വർഷങ്ങൾ, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ഹാവ് ഇലാപ്സ്ഡ് സിൻസ് ദിസ് യൂണിവേഴ്സ് ഹാസ് ക്രിയേറ്റഡ് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് പോലെ അനേക കോടി ബ്രഹ്മാണ്ടാനാം മധ്യേ, അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഇവിടെയുണ്ട്. ഈ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളും സൃഷ്ടിക്കപ്പെട്ട് ഈ പ്രപഞ്ചത്തിൽ അതിന്റെ അസ്തിത്വം വിവരിക്കാൻ തുടങ്ങിയിട്ട് കാലം അനവധിയായതുകൊണ്ട് വേദങ്ങളുടെ കാലഘട്ടത്തെക്കുറിച്ചോ അതെഴുതിയ മഹർഷി വര്യന്മാരെക്കുറിച്ചോ വ്യക്തമാക്കുന്നതിനേക്കാൾ ഉപരി മന്ത്രങ്ങളുടെ പ്രാധാന്യവും അതിന്റെ സന്ദേശവും അത് ശരീരത്തിലും മനസ്സിലും നെർവസ് സിസ്റ്റത്തിലും ഉണ്ടാക്കുന്ന സ്വാധീനങ്ങളുമാണ് ഏറ്റവും പ്രാധാന്യമെന്നറിഞ്ഞതുകൊണ്ടായിരിക്കണം ഋഷിവര്യന്മാർ മന്ത്രത്തെ അപൗരുഷേയം എന്ന് പറയുവാൻ കാരണം. ഋഗ്വേദ മന്ത്രങ്ങളെക്കുറിച്ച് ആദ്യത്തെ പ്രഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമത്തെ പ്രഭാഷണത്തിൽ യജുർവേദത്തെക്കുറിച്ച് അനവധി ശാഖകളുള്ള രണ്ട് വേദങ്ങളാണ് ഋഗ്വേദവും അതുപോലെ തന്നെ യജുർവേദവും. യജുർവേദത്തിന്റെ ശാഖകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് 108 ശാഖകൾ യജുർവേദത്തിനുള്ളതുകൊണ്ട് യജുർവേദത്തെ തന്നെ യജുർവേദ വൃക്ഷം എന്ന് പറയുന്നു എന്ന് വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ സാമവേദത്തെക്കുറിച്ചറിയണം, സാമവേദത്തിന്റെ മഹത്വത്തെക്കുറിച്ചറിയണം. ഭാരതീയരായി ജനിച്ച 100+ കോടി ജനതതിയിൽ ഏതാണ്ട് 100-ഉം 1000-ഉം ഇടയ്ക്ക് വ്യക്തികൾ മാത്രമേ സാമവേദം കേട്ടിരിക്കാൻ സാധ്യതയുള്ളൂ. അവർ പഠിക്കാൻ വേണ്ടി കേട്ടതാകണം അത്. അങ്ങനെയുള്ള ഒരു വൈദിക ശാഖ വേദമന്ത്രങ്ങൾ അത് കേൾക്കുമ്പോൾ പോലും ഭാരതീയ ചിന്താധാരയുടെ അവിഭാജ്യ ഘടകമായ 3-ാമത്തെ വേദമായ വേദത്രയീ എന്ന് പറയുന്ന വേദങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വേദമായ സാമവേദത്തിന്റെ മന്ത്രമാണ് ഇത് എന്നറിയുവാൻ ഇന്ന് എത്രത്തോളം ഭാരതീയർക്ക് സാധിക്കുമെന്ന് വ്യക്തമല്ല. ഏതായാലും കേരളത്തിൽ സാമവേദം അറിയുന്നവരുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ്. യജ്ഞവൽക്യ ശിക്ഷാപ്രകാരം സാമവേദം ചൊല്ലുന്ന ഏതാനും വേദജ്ഞാനികൾ തിരുവനന്തപുരത്തുണ്ട്. ശൗനക ശിക്ഷപ്രകാരം സാമവേദം ചൊല്ലുന്ന ഏതാനും നമ്പൂതിരിമാര് ഉത്തര കേരളത്തിലുമുണ്ട്. സാമവേദ പഠനം അത്രയും എളുപ്പമുള്ള ഒരു മാർഗമല്ല. ഋഗ്വേദവും യജുർവേദവും സാമാന്യ തപസ്സുകൊണ്ട് പ്രാപ്യമാണെങ്കിൽ സാമവേദം അത്രയും എളുപ്പത്തിൽ ലഭ്യമല്ല എന്ന് പറയുവാൻ കാരണം 14 സ്വരങ്ങൾ മുകളിലേക്കും താഴത്തേക്കും പോകുന്ന ആ പരിശീലനം ലഭിക്കേണ്ടത് ബാല്യകാലം മുതൽക്ക് തന്നെയാണ്. സപ്തസ്വരങ്ങളിലൂടെ സംഗീതം അഭ്യസിക്കുമ്പോൾ ആ 7 സ്വരങ്ങളെ മുകളിലേക്കും ചുവട്ടിലേക്കും കൊണ്ടുവരാൻ ഏതു വേദമാണോ അടിസ്ഥാനമായിട്ടുള്ളത് ആ ഗാന്ധർവ വേദം സാമവേദത്തിന്റെ ഉപവേദമാണ്. സാമവേദത്തിൽ ഈ കാസറ്റിന്റെ മറുവശത്ത് ചൊല്ലിയിരിക്കുന്ന സാമഗാനങ്ങൾ ഏഴു സമഗാനങ്ങളും സപ്തസ്വരങ്ങളെ അടിസ്ഥാനമാക്കി ചൊല്ലിയിരിക്കുന്നതാണ്. അതിപ്രഗത്ഭരായ വേദപണ്ഡിതന്മാർ ഈ സാമവേദത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. സാമവേദത്തിന്റെ അടിസ്ഥാന ശിലകളുടെ ഒരു പദം പോലും ഭാരതീയർക്ക് വ്യക്തമായിട്ടറിയാമോ എന്ന് സംശയമായ അവസ്ഥയിൽ ഈ വൈദിക ചിന്താധാരയാണ് ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാനമെന്നുദ്ഘോഷിക്കുന്ന നമുക്ക് ആ വേദത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷനെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ കാസറ്റിലൂടെ, ഈ പ്രഭാഷണത്തിലൂടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സാമവേദത്തിന് എത്ര ശാഖകളാണുള്ളത്? സാമവേദം ഒരൊറ്റ വേദമായിട്ട് കാണുമെങ്കിലും അനവധി അനവധി ഋഷിവര്യന്മാർ ആ വേദത്തിൽ, പ്രയം വേദ എന്ന് പറയുന്ന പ്രധാന വേദത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. ആ മാറ്റങ്ങളും റിഫൈൻമെന്റും അഡീഷനും ലിറ്റിൽ ബിറ്റ് ഡെലീഷനും നടത്തിയതിന് ശേഷമാണ് സാമവേദത്തെ ഡിഫറന്റ് റിസെൻഷൻസ് ആക്കിയിട്ട്, ഡിഫറന്റ് ബ്രാഞ്ചസ് ആക്കിയിട്ട് തിരിച്ചത്. അപ്രകാരം സാമവേദത്തിന് 1000 ശാഖകളുണ്ടെന്ന് വിഷ്ണുപുരാണവും വായുപുരാണവും പത്മപുരാണവും പറയുന്നു. ഈ ശാഖകളുടെ സംഖ്യയിൽ അല്പസ്വല്പം വ്യത്യാസം വരാമെങ്കിലും സാമവേദ ശാഖകളുടെ എണ്ണം അനവധിയാണ് എന്ന് വ്യക്തമാണ്. ഈ 1000 ശാഖകളുള്ള സാമവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ശാഖകൾ 13 പറയപ്പെടുന്നു. ഈ 13 പ്രധാനപ്പെട്ട ശാഖയിൽ ഇന്ന് ലഭ്യമായ ശാഖ കൗധുമ ശാഖ, ജൈമിനീയ ശാഖ, രാണായണീയ ശാഖ, ഈ 3 സാമവേദത്തിന്റേതായിട്ട് ലഭ്യമായിട്ടുള്ളത്. അല്പം ദുഃഖത്തോടും കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ്, മറ്റുള്ള വേദശാഖകൾ എവിടെ പോയി? ഭാരതീയര് ഭാരതീയ സംസ്കൃതിയുടെ അടിസ്ഥാന ശിലകളായി വർത്തിച്ചിരുന്ന വേദങ്ങളുടെ ശാഖകൾ ലോകത്തൊരു സ്ഥലത്തും കാണാതിരുന്നിട്ടും അത് എത്രയുണ്ടെന്നറിയാനോ എത്രയുണ്ടെന്നറിയിക്കുവാനോ പഠിക്കുവാനോ ശ്രമിക്കാത്തതിന്റെ ദുരന്തമാണ്. 21-ാം നൂറ്റാണ്ടിലേക്ക് കടക്കാൻ പോകുന്ന ഭാരത സംസ്കൃതിയുടെ വക്താക്കൾ പോലും ദുഃഖിക്കുവാൻ കാരണമാകാൻ ഇടയുള്ള ഒരു വസ്തുത, ഈ 3 മാത്രമേ സാമവേദത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ളതായിട്ടുള്ളൂ. ആ സാമവേദത്തിൽ 1549 മന്ത്രങ്ങളാണുള്ളത്. ഈ 1549 മന്ത്രങ്ങളിലും ഏതാണ്ട് 267 മന്ത്രങ്ങൾ സാമഗാനം ആലപിക്കുമ്പോൾ, സാമവേദം ചൊല്ലുമ്പോൾ വീണ്ടും ആവർത്തിക്കേണ്ടതുണ്ട്, 2 ചൊല്ലേണ്ടതുണ്ട്. സാമവേദം പൂർണ്ണമായിട്ടും ചൊല്ലുന്ന അവസരത്തിൽ 1549 മന്ത്രങ്ങളിലെ 267 മന്ത്രങ്ങൾ വീണ്ടും ചൊല്ലേണ്ടത് ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് അഥവാ വീണ്ടും ചൊല്ലുന്ന പുനരുക്തികൾ എന്ന് പറയുന്ന വേദമന്ത്രങ്ങൾ ചേർത്ത് 1816 മന്ത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. ഇതിൽ 105 മന്ത്രങ്ങൾ ഒഴികെയുള്ള എല്ലാ മന്ത്രങ്ങളും ഋഗ്വേദത്തിൽ നിന്നെടുത്തിരിക്കുന്നതാണ്. ഋഗ്വേദീയ മന്ത്രങ്ങളെ സാമഗാന രൂപത്തിൽ ആലപിക്കുന്നതാണ് സാമവേദം. അതുകൊണ്ട് സാമവേദത്തിൽ വിവരിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്ന് അന്വേഷിച്ചിറങ്ങുന്നവർക്ക് ഒരു കാര്യം വ്യക്തമാകും. ഋഗ്വേദത്തിലെ ഈ 1500 പരം മന്ത്രങ്ങളിൽ എന്താണോ വിവരിക്കുന്നത് അത് തന്നെയാണ് സാമവേദത്തിൽ വിവരിക്കുന്നത്. അതിന്റെ പ്രത്യേകം അർത്ഥങ്ങൾ അന്വേഷിച്ചിറങ്ങേണ്ടതായിട്ടില്ല. ഈ മന്ത്രങ്ങളെ സാമവേദത്തിൽ പൂർവാർച്ചികമെന്നും ഉത്തരാർച്ചികമെന്നും ഭാഗിച്ചിരിക്കുന്നു. പൂർവാർച്ചികത്തിനും ഉത്തരാർച്ചികത്തിനും മധ്യത്തിൽ ഒരു ചെറിയ ഭാഗവും കൂടിയുണ്ട്. ഇതിനെ മഹാനാമ്യർച്ചകം എന്നും പറയാറുണ്ട്. ഇപ്രകാരം ഋഗ്വേദീയ മന്ത്രങ്ങളെ 3 3 അഥവാ 3 അർച്ചികങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി സാമവേദത്തിനുള്ളത്, അഗ്നിയെ സ്തുതിക്കുന്ന മന്ത്രങ്ങളെല്ലാം ചേർത്ത് ആഗ്നേയ കാണ്ഡം എന്ന സാമവേദ മന്ത്രം ആലപിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുപോലെ തന്നെ இந்திரனை ஸ்துதிக்கிற எல்லா ஸ்துதிகளும் சாமகானங்களும் ஒருமிச்சு சேர்த்து ஐந்திரபர்வம் அல்ல இந்திரகண்டம் உண்டு. அதுபோல தான் பவமானகண்டம் என்பயதும் பவமான சோமனை ஸ்துதிக்கதாய சாமகானங்கள் அப்பிரகாரம் க்ரோடீகரிச்சி ஒரு சிஸ்டமும் இன்று நிலவிலுண்டு. சாமவேதத்தின் பிரத்யேகத ஆ மந்திரங்களோட சந்தேஷத்தினேக்காள் உபரி ஆ மந்திரங்கள் ஆலபிக்கும்போல் அவையில் நின்று புறத்தேக்கு வரல ஆலாபனத்தில் உண்டாகும் வேவ்ஸ் அதுவா தரங்கங்களான சாமவேதம் ஆலபிக்கிறது. தே ஒரு சாமானிய பாஷையில் பரஞ்சால் அத்யுஜ்வலவும் அதிநிஷ்கர்ஷவாய நியமாவலிகளிலூட உதாத்தவும் அனுதாத்வும் ஸ்வரிதவும் ரேபவும் எல்லாம் உண்டில் போலும் ஒரு சாதாரணக்காருக்கு சாமவேதம் கேட்கும்போது ஏதாண்ட ஒரு வஞ்சிப்பாட்டின் சைலியான ஓர்ம வரான் சாத்தியதையுள்ளது. பட்சே சாமவேதம் சொல்லுனதும் ஒரு வஞ்சிப்பாட்டும் தமிழ் யாதொரு பந்தவும் இல்ல. காரணம் சாமகான ஆலாபனத்தின் அதி சடங்குகளையும் ஆச்சாரங்களையும் நியமங்களையும் காடிம் அதிபிருகத்தான. ஈ சாமகானங்களே ஞான் சாமகான ஆலாபனத்தினு சேஷம் ஒரு விவரணவும் கூடி கொடுத்துட்டு. ஈ சாமகானங்களே கிராமகேய கானங்களும் அரண்யகேய கானங்களும் ஊககானங்களும் ஊஹ்ய கானங்களும் விவரிச்சிட்டு. கிராமாந்தரீட்சத்தில் யாகம் நடத்தும் சமயத்து ஆ யாகத்திலே ஒரு பிரதான புரோஹிதனான உத்காதாவ். ஆ வாக்கிண்ட அர்த்தம் கானம் ஆலபிக்கிற ஆள். ஏது கானமான யஜ்ஞத்தில் ஆலபிக்காறது? சுவாபாவிகமையும் சாமகானங்களான எல்லா யஜ்ஞத்திலும் ஆலபிக்காறது. சாமகானம் யஜ்ஞத்தில் ஆலபிக்கிறதின் ஒரு காரணவும் யஜ்ஞத்தை குறித்து சடங்குகளை குறித்து விவரிச்ச ரிஷிவரியன்மார் பரையுண்டு. பிரபஞ்ச சைதன்யத்தின் ஏது ஆஹூதியாணோ கொடுக்கிறது ஆ பிரபஞ்ச சைதன்யத்தை ஓரோ வைதிக நாமதேயத்தில் விவரிக்கிண்டு. ஆ வைதிக நாமதேயத்தில் விவரிக்கிறதாய ஈஸ்வரன் அல்ல பிரபஞ்ச சைதன்யத்தினே ஆவாஹிச்சு ஆவாஹிச்ச மூர்த்திக்கு அக்னியிலூட கொடுக்கும் யஜ்ஞம் அதுவா ஹவிஸ் அல்ல கிருதம் அல்ல பால் ஏதாணோ அக்னியில் ஹோமிக்கிறது அது ஸ்வீகரிக்க வரல பிரபஞ்ச சைதன்யத்தை ஆனந்திப்பிக்கிறதின் வேண்டியான யஜ்ஞசாலையிலே உத்காதாவ் என் பாட்டுகாரன் சாமகானம் ஆலபிக்கிறது. உத்காதாவ் சாமவேதியாயிருக்கும் சாமகானம் ஆலபிச்சு கொண்டே இருக்கும். யஜ்ஞாசிஷ்டம் ஸ்வீகரிக்க வரல தேவன்மார் யஜ்ஞாஹூதிகள் ஸ்வீகரிக்க வரல தேவன்மார் அது ஸ்வீகரிக்க சமயத்து ஈ கானம் ஆலபிச்சு சந்தோஷிக்கணும் என்னதான யஜ்ஞம் நடத்தினவருடைய விசாரங்களும் விசுவாசங்களும். இப்பிரகாரம் கிராமாந்தரீட்சத்தில் சர்வருடையும் சாநித்தியத்தில் ஆனந்த திமர்ப்போடு கூடி நடத்தின யஜ்ஞத்தில் சாமகானம் ஆலபிக்கேண்டது கிராமகேய கானங்களான. அதே ஸ்தானத்து வானப்பிரஸ்தத்தின் போகிற சன்னியாசி அல்ல ரிஷிவரியன் ஆரண்யத்தில் வனத்தில் அனவதி யஜ்ஞங்கள் நடத்தேண்டது. பிரதானமையும் மோட்சப்பிராப்திக்குள்ள யஜ்ஞங்களான ஈ சாமவே வைதிகன் ஆரண்யத்தில் வச்சு நடத்தேண்டது. அப்பிரகாரம் ஆரண்யத்தில் வச்சு நடத்தின யஜ்ஞங்களுடைய லட்சியம் மோட்சப்பிராப்தி ஆயது கொண்டு அப்பிரகாரமுள்ள யஜ்ஞங்கள் ஆரண்யகேய கானங்கள் என் ரீதியில் ஆ யஜ்ஞத்தில் ஆலபிக்கப்படும். ஆரண்யகேய கானங்களே குறிச்சு அறியுனவர் சாமவேதிகளில் தே வளர குறச்சு பேர் மாத்தமே உள்ளூ என்னது மனசிலக்கன் சாதிச்சு. ஊககானங்கள் வளரச்சிறிய சப்தத்தில் சொல்லுனதும் ஊஹ்ய கானங்கள் மனசில் மாத்திரம் சொல்லேண்டதும் என் விவரணம் லபிக்கையுண்டாய். இப்பிரகாரம் சாமவேதத்தைவேர்சிட்டி சாதாரண ஜனங்கள்க்கு அப்பிராபியமாம் விதம் நம்மள அறிவிட்டு மண்டலத்தில் நின்று மறைஞ்சிருக்கோம். சாமவேதத்தில் நூறில் பரம் மந்திரங்களே சாமவேதத்தின் சுதசித்தமாய மந்திரங்களாயிட்டுள்ள எங்கிலும் சாமவேதத்தின் அதிமகத்தாய ஒரு விஜான பண்டாரம் உண்டு. அது சாமவேதீய பிராமணங்களான. சாமவேதீய பிராமணங்கள் அனவதி எண்ணம் உண்டு. அதில் ஏற்றவும் பிரதானப்பட்ட பிராமணம் தாண்டிய பிராமணம் என்றியப்படணும். 25 அதிகம்பீரங்களாய அத்தியாயங்கள் அடங்குன ഈ താണ്ഡ്യബ്രാഹ്മണത്തെ പ്രൗഢഗംഭീരമായ ബ്രാഹ്മണം എന്ന അർത്ഥത്തിൽ തന്നെ പ്രൗഢബ്രാഹ്മണം എന്നും പറയാറുണ്ട്. 25 വലിയ അധ്യായങ്ങൾ ഉള്ളതുകൊണ്ട് പഞ്ചവിംശത് ബ്രാഹ്മണം എന്നും അതിന് പറയാറുണ്ട്. ചരിത്രപരമായ പശ്ചാത്തലത്തിൽ യജുർവേദീയമായ ശതപഥ ബ്രാഹ്മണത്തെ പോലെയും അഥർവവേദീയമായ ഗോപഥ ബ്രാഹ്മണത്തെ പോലെയും പുരാതന ഭാരതത്തിൽ നിലനിന്നിരുന്ന ചരിത്രപരവും സാംസ്കാരികപരവും സാമൂഹികപരവും ശാസ്ത്രപരവുമായ അനവധി വിജ്ഞാനങ്ങൾ സവിസ്തരം നൽകുന്ന ഒരു ബ്രാഹ്മണമാണ് താണ്ഡ്യബ്രാഹ്മണം അഥവാ പ്രൗഢബ്രാഹ്മണം. പ്രൗഢബ്രാഹ്മണത്തിന് 26 അധ്യായങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു. 26-ാമത്തെ അധ്യായം 25 അധ്യായങ്ങൾ ഒരുമിച്ച് ചേർത്ത ഗ്രന്ഥത്തെക്കാൾ വലുതായതുകൊണ്ട് അതിനെ ഷഡ്വിംശത് ബ്രാഹ്മണം എന്ന പ്രത്യേക ശാഖയാക്കി മാറ്റിയിട്ടുണ്ട്. 26-ാമത്തെ അധ്യായം എന്ന അർത്ഥം വരുന്ന ഷഡ്വിംശത് ബ്രാഹ്മണത്തിലും പുരാതന ഭാരതത്തിന്റെ ചൈതന്യവത്തായ ശാസ്ത്ര സാംസ്കാരിക സന്ദേശങ്ങളും യാഗയജ്ഞങ്ങളുടെ ചടങ്ങുകളും സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. അനവധി ഋഷിവര്യന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം ഷഡ്വിംശത് ബ്രാഹ്മണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അടുത്തത് ജൈമിനീയ ബ്രാഹ്മണം. ജൈമിനീയ ബ്രാഹ്മണത്തിലും ഏതാണ്ട് ഉപനിഷത് സന്ദേശങ്ങൾ പോലെയുള്ള വിവരണങ്ങളാണ് നൽകിയിരിക്കുന്നത്. 4-ാമതായിട്ടുള്ളത് ഉപനിഷത് ബ്രാഹ്മണം. ഒരു ബ്രാഹ്മണം സാധാരണയായി കർമ്മങ്ങളെയും ക്രിയകളെയും വിവരിക്കുന്ന ഗദ്യഭാഗങ്ങളാകേണ്ടതുണ്ട്. ആ ഗദ്യഭാഗങ്ങളെയാണ് ബ്രാഹ്മണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഗദ്യഭാഗങ്ങളാണെങ്കിൽ പോലും ആചാരങ്ങളുടെയും ക്രിയകളുടെയും യജ്ഞഭാഗങ്ങളുടെയും സന്ദേശങ്ങളും അനുഷ്ഠാനങ്ങളും വിവരിക്കുന്നതിലുപരി ഉപനിഷത് ബ്രാഹ്മണം തത്വചിന്തയെക്കുറിച്ച് വിവരിക്കുന്നു. തത്വചിന്തയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രധാന ബ്രാഹ്മണമാണ് ഉപനിഷത് ബ്രാഹ്മണം. മനസ്സിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ജീവാത്മാവിനെക്കുറിച്ചും പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചും ഫിലോസഫിക്കൽ ആംഗിളിലൂടെ വിവരിക്കുന്ന സാമവേദീയമായ ഒരു ബ്രാഹ്മണമാണ് ഉപനിഷത് ബ്രാഹ്മണം. അടുത്ത ബ്രാഹ്മണം ദേവതാധ്യായ ബ്രാഹ്മണം. സാമവേദത്തിൽ വിവരിച്ചിരിക്കുന്ന പല പ്രപഞ്ച ചൈതന്യ ശക്തികളുടെയും ദേവതാ സങ്കല്പവും ദേവതാരൂപവും ദേവതാ ചൈതന്യവും വിവരിക്കുന്ന ബ്രാഹ്മണമാണ് ദേവതാധ്യായ ബ്രാഹ്മണം. സാമവേദം ചൊല്ലി, സാമവേദ മന്ത്രങ്ങൾ ചൊല്ലി അനവധി ദേവതമാർക്ക് ആഹൂതിയും തർപ്പണവും നൽകാറുണ്ട്. ഈ ആഹൂതികളും തർപ്പണങ്ങളും സ്വീകരിക്കാൻ വരുന്ന ദേവതമാരുടെ പേരും സ്വഭാവവും ആ പേരുണ്ടാകാനുള്ള കാരണവുമാണ് ദേവതാധ്യായ ബ്രാഹ്മണത്തിൽ വിവരിക്കുന്നത്. അടുത്തത് സംഹിതോപനിഷത് ബ്രാഹ്മണം. സാമവേദീയമായ സംഹിതോപനിഷത് ബ്രാഹ്മണവും തത്വശാസ്ത്രങ്ങളെ വിവരിക്കുന്നവയാണ്. വേദലക്ഷണങ്ങള്, സംഹിതാലക്ഷണങ്ങള്, നിരന്തരം അഗാധമായ പാണ്ഡിത്യത്തോടുകൂടി നിർവചനത്തോടുകൂടി നിർവചനത്തിന്റെ വിവരണത്തോടുകൂടി നൽകുന്ന ഒരു ബ്രാഹ്മണമാണ് സംഹിതോപനിഷത് ബ്രാഹ്മണം. അടുത്തതായിട്ടുള്ളത് വംശബ്രാഹ്മണം. സാമവേദീയരായ വൈദിക പണ്ഡിതരുടെ ഋഷിവര്യന്മാരുടെ സാമവേദത്തിന്റെ രചനയ്ക്കും വളർച്ചയ്ക്കും വികാസത്തിനും ആചാരങ്ങൾക്കും സംഭാവന നൽകിയ ഏതാണ്ട് 50-ൽ പരം ഋഷിവര്യന്മാരുടെ വംശം ഒന്നിനുശേഷം ഒന്നായിട്ട് ഓരോ ഋഷിവര്യന്മാരും ആരുടെ പുത്രന്മാരായിരുന്നു, ആ ഋഷിവര്യന്മാരുടെ പുത്രന്റെ പേരെന്ത്, അദ്ദേഹത്തിന്റെ പുത്രന്റെ പേരെന്ത്, അദ്ദേഹത്തിന്റെ പുത്രന്റെ പേരെന്ത് എന്നുള്ള ക്രമത്തിൽ സാമവേദീയ ഋഷിവര്യന്മാരുടെ വംശത്തെക്കുറിച്ച് വിവരിക്കുന്ന ബ്രാഹ്മണമായതുകൊണ്ടാണ് ഈ ബ്രാഹ്മണത്തെ വംശബ്രാഹ്മണം എന്ന് പറയുന്നത്. അടുത്തത് സാമവേദീയമായ ആർഷബ്രാഹ്മണം, ആർഷേയ ബ്രാഹ്മണം എന്നും ഇതിനെ പറയാറുണ്ട്. വിവിധ തരത്തിലുള്ള യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ചടങ്ങുകളുടെ ഒരു ലഘുവിവരണമാണ് ആർഷേയ ബ്രാഹ്മണത്തിൽ വിവരിക്കുന്നത്. അടുത്തത് സാമവിധാന ബ്രാഹ്മണം. സാമവിധാന ബ്രാഹ്മണത്തിൽ മറ്റ് ബ്രാഹ്മണങ്ങളിൽ കാണാത്ത ഒരു പ്രത്യേക വിഷയം വിവരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. സാമവിധാന ബ്രാഹ്മണം ഏതാനും പേജുകൾ മാത്രമുള്ള ഒരു ലഘു ഗ്രന്ഥമാണ്. ഇതിൽ അമാനുഷികവും നയനങ്ങൾക്ക് ദൃഷ്ടിഗോചരമല്ലാത്തതും ആയിട്ടുള്ള പ്രപഞ്ചശക്തികളെ നമ്മൾ സ്വാഭാവിക ഭാഷയിൽ ഭൂതപ്രേതാദികൾ എന്ന് പറയുന്നത് പോലെയുള്ള പ്രപഞ്ച ചൈതന്യത്തെ സെൻസസിന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കാത്ത, അനലൈസ് ചെയ്യാൻ സാധിക്കാത്ത, സ്റ്റിമുലേഷന് വിധേയമാകാത്ത പ്രപഞ്ചശക്തികളെ കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്ന ഒരു ലഘുബ്രാഹ്മണം സമവേദത്തിന്റേതായിട്ടുണ്ട്. ഇപ്രകാരം ഉള്ള ഒരു പ്രത്യേക ബ്രാഹ്മണം മറ്റൊരു വേദത്തിനുമില്ല, സാമവേദത്തിന് മാത്രമേ ഉള്ളൂ. ഈ വേദം, ഈ ബ്രാഹ്മണത്തെ സാമവിധാന ബ്രാഹ്മണം എന്ന് പറയുന്നു. അടുത്തത് പ്രസിദ്ധമായ ചാന്തോക്യ ബ്രാഹ്മണമാണ്. ചാന്തോക്യ ബ്രാഹ്മണത്തിലും താണ്ഡ്യബ്രാഹ്മണത്തെ പോലെ അഥവാ പ്രൗഢബ്രാഹ്മണത്തെ പോലെ ഷഡ്വിംശത് ബ്രാഹ്മണത്തെ പോലെയും അനവധി യജ്ഞങ്ങളുടെയും യാഗങ്ങളുടെയും പ്രത്യേകതയും ഓരോ യാഗത്തിലും ആലപിക്കേണ്ടതായ യാഗമന്ത്രങ്ങളുടെ പ്രത്യേകതയും വിവരിക്കുന്നുണ്ട്. ചാന്തോക്യ ബ്രാഹ്മണത്തിന്റെ ഭാഗമാണ് ചാന്തോക്യ ഉപനിഷത്ത്. ചാന്തോക്യ ബ്രാഹ്മണം പ്രൗഢഗംഭീരമായ അനവധി അധ്യായങ്ങളുള്ള ഒരു ബ്രാഹ്മണമാണ്. ബ്രാഹ്മണത്തോടൊപ്പം അതിന്റെ മധ്യത്തിലായിട്ട് ഏതാനും പ്രപാഠകങ്ങളായിട്ട് ഏതാനും ഭാഗങ്ങളായിട്ട് വരുന്നതാണ് ചാന്തോക്യ ഉപനിഷത്ത്. ഈ ബ്രാഹ്മണങ്ങൾക്ക് ശേഷം മറ്റു വേദങ്ങളിൽ, പ്രത്യേകിച്ചും ഋഗ്വേദത്തിലും യജുർവേദത്തിലും ബ്രാഹ്മണങ്ങൾക്ക് ശേഷം ആരണ്യകങ്ങൾ വരാറുണ്ട്. സാമവേദത്തിലാകട്ടെ, സാമവേദ ബ്രാഹ്മണങ്ങൾക്ക് ശേഷം സാമവേദീയമായ ആരണ്യകങ്ങളില്ല. ഇപ്രകാരം ആരണ്യകങ്ങളില്ലാത്ത ഒരു വേദം ഏതാണ് എന്നന്വേഷിക്കുകയാണെങ്കിൽ അത് സാമവേദമാണ്. പക്ഷേ ആരണ്യകങ്ങളുടേതായ വിഷയങ്ങൾ വിവരിക്കുന്നത് ഈ ബ്രാഹ്മണത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേക ആരണ്യകങ്ങളില്ലെങ്കിലും ബ്രാഹ്മണങ്ങളുടെ ഭാഗമായി ആരണ്യക വിഷയങ്ങൾ വിവരിക്കുന്ന ഈ ബ്രാഹ്മണങ്ങളുടെ പ്രത്യേകതയാണ്. ഈ ബ്രാഹ്മണങ്ങൾക്കു ശേഷം അല്ലെങ്കിൽ ചില ബ്രാഹ്മണങ്ങളുടെ ഭാഗമായിട്ട് സാമവേദത്തിന്റെ ഉപനിഷത്തുക്കൾ വരുന്നു. 16 അതിപ്രഗത്ഭമായ പ്രസിദ്ധമായ താത്വിക ചിന്തയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 16 ഉപനിഷത്തുക്കളാണ് സാമവേദത്തിന്റേതായിട്ടുള്ളത്. ഈ സാമവേദീയ ഉപനിഷത്തുക്കൾ തത്വശാസ്ത്രത്തിന്റെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും ഈശ്വര ചിന്തയുടെയും അഹം എന്ന സ്വബോധത്തിന്റെയും എല്ലാം വിവരണങ്ങൾ നൽകുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസുകളിൽ പറയുകയുണ്ടായി, ഋഗ്വേദം പഠിക്കുകയാണെങ്കിൽ അതിന്റെ സന്ദേശം എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ, അറിവ് ഈശ്വരനാണെന്നുള്ളതാണ് ഋഗ്വേദത്തിന്റെ സന്ദേശം. അഹം ബ്രഹ്മാസ്മി, എന്നിൽ വർത്തിക്കുന്ന ചൈതന്യം, എന്നിൽ നിരന്തരം പ്രവർത്തിക്കുന്ന ചൈതന്യം, എന്റെ ഓരോ സെല്ലിലും ഓരോ ടിഷ്യൂവിലും ഓരോ ഓർഗനിലും ഏത് ചൈതന്യമാണോ പ്രവർത്തിക്കുന്നത്, ആ ചൈതന്യത്തെ അഹം ബ്രഹ്മാസ്മി എന്ന മഹത് വാക്യത്തിലോടുകൂടി വിവരിക്കുന്ന വേദമാണ് യജുർവേദം. സാമവേദത്തിൽ വിവരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ യജ്ഞവൽക്യ മഹർഷി ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തത് തത് ത്വമസി, അതേ മഹത്തായ പ്രപഞ്ച ചൈതന്യമാണ് നിന്നിൽ വർത്തിക്കുന്നത് എന്ന് ശിഷ്യനോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാൻ കാരണം വൈദിക ചിന്താധാരകൾ അന്ധവിശ്വാസങ്ങളുടെയോ അനാചാരങ്ങളുടെയോ ഒന്നും ഉറവിടമല്ല, ശുദ്ധശാസ്ത്രീയമായ സന്ദേശത്തിന്റെ, പ്രപഞ്ച ചൈതന്യത്തിന്റെ, യൂണിവേഴ്സൽ എനർജിയുടെ, സെൽഫ് കോൺഷ്യസ് ആൻഡ് സെൽഫ് അവയർനെസ് ഉള്ള പ്രപഞ്ച ചൈതന്യത്തിന്റെ അതേ ഒരു അംശമാണ് നിന്നിൽ വർത്തിക്കുന്നത് എന്ന് ശിഷ്യന്മാരോട് വിവരിച്ചു കൊടുക്കാൻ പാകത്തിന് ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന വേദമേതാണ്? അത് സാമവേദമാണ് എന്ന് യജ്ഞവൽക്യ മഹർഷി ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്തു. അതുപോലെ തന്നെ അഥർവവേദത്തിന്റെ സന്ദേശം അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മചൈതന്യമാണ് ബ്രഹ്മചൈതന്യത്തിന്റെ ഭാഗം എന്ന് കേനോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യച്ചക്ഷുഷാ ന പശ്യതി ഏന ചക്ഷുംഷി പശ്യതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല, കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യം ഏതാണോ തദേവ ബ്രഹ്മത്വം വിദ്ധി, അത് തന്നെയാണ് ബ്രഹ്മചൈതന്യം എന്ന് മനസ്സിലാക്കുക. തദിതം, അത് തന്നെയാണ്. നയിതം, അത് മാത്രമല്ല എന്ന് മനസ്സിലാക്കി ഉപാസതേ, ഉപാസിക്കുക എന്ന് പറയുന്ന ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ ബ്രഹ്മചൈതന്യത്തെ വിവരിക്കുന്നതായ ഋഗ്വേദങ്ങളും യജുർവേദങ്ങളും സാമവേദങ്ങളും അഥർവവേദങ്ങളും, ഇത് പ്ലൂരലായിട്ട് പറയാൻ കാരണം, ബഹുവചനത്തോടുകൂടി പറയാൻ കാരണം, ഓരോ വേദവും അനവധി അനവധി ശാഖകളോടുകൂടി ഋഷിവര്യന്മാർ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അർപ്പിച്ചതാണ്. ഋഗ്വേദം എഴുതി ഏതാണ്ട് 7000 വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ ആധുനിക ചരിത്രകാരന്മാരുടെ ദൃഷ്ടിയിൽ 7000 വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ നാം ഇന്ന് ജീവിക്കുന്ന ഭാരതീയർ വിശ്വാമിത്രനും ഗൗതമ മഹർഷിക്കുമെല്ലാം 350-ാമത്തെയോ 400-ാമത്തെയോ തലമുറയാണ്. അനാദിമധ്യാന്തം അനന്തവീദ്യം നന്ദം ന മധ്യം ന പുനസ്തവാദിം എന്ന് വിശ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞ അതേ ഭാഷയില് തുടക്കവും മധ്യവും അവസാനവും അറിയാത്ത വൈദിക ചിന്താധാരയുടെ വിജ്ഞാന ഭണ്ഡാരങ്ങൾ കഴിഞ്ഞ തലമുറകളിൽ നിന്ന് അടുത്ത തലമുറകളിലേക്കും അടുത്ത തലമുറകളിലേക്കുമായി കൈമാറ്റം ചെയ്യപ്പെട്ടു. ഒരേ ദീപം ജ്യോതിശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം. 1,000,000 ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിജ്വലിക്കുന്ന സൂര്യദേവന് വിളക്ക് വെച്ച ഭാരതീയ പൈതൃകത്തിന്റെ ആധാരശിലകളും ഏന്തി നടക്കുന്ന ഭാരതീയരുടെ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് വിശ്വാമിത്ര ആദി ഋഷിവൈദ്യന്മാരുടെ ഏതാണ്ട് 400-ാമത്തെ തലമുറയെങ്കിൽ ആ വംശത്തിന്റെ ആ ഗോത്രത്തിന്റെ ആ സൂത്രത്തിന്റെ ചരടിന്റെ കണ്ണികളായി വർത്തിക്കാൻ സാധിച്ച നമുക്ക് ചിരപുരാതനമായ ഒരു ധർമ്മത്തിന്റെ ചൈതന്യം തലമുറകൾ കൈമാറി വന്ന ആ ചൈതന്യം അടുത്ത തലമുറയിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയുണ്ട്. ഭാരതീയ സംസ്കൃതിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഏത് ചിന്താധാരയെയും മാറ്റി നിർത്തി ചൈതന്യവത്തായ കർമ്മമണ്ഡലവും ചൈതന്യവത്തായ ജ്ഞാനമണ്ഡലവും ചൈതന്യവത്തായ പുണ്യമണ്ഡലവും ചേർത്ത് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. സമഗ്രമായ ഒരു വീക്ഷണം, ഒരു പ്രവർത്തന രീതി, ഒരു ചുറ്റുപാടുകൾ, അതുപോലെ തന്നെ കർമ്മമണ്ഡലം എല്ലാം കൂടി ചേർത്ത് വൈദിക ചിന്താധാരയെയും വൈദിക ഗ്രന്ഥത്തെയും കേൾക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അറിയുകയും കാണുകയും ചെയ്യേണ്ട ധാർമ്മിക ബാധ്യത ഇന്നത്തെ തലമുറകൾ കൊണ്ട് ലോകമെമ്പാടും ഭാരതീയ ചിന്താധാരകൾ ആദരിക്കപ്പെടുന്ന ഈ വേളയിൽ 100 കോടി ജനത ഈ ചിന്താധാരയുടെ പൈതൃകത്തിന്റെ വാഹകരായി വർത്തിക്കുമ്പോൾ അവർ സമസ്ത ഭാരതീയ പൈതൃകത്തെക്കുറിച്ചും അജ്ഞരാവുന്നത് അവഹേളനാത്മകമാം വിധം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് കാരണമാകേണ്ടതാണ്. ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് എന്റെ പൈതൃകത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത്. ഈ 4 വേദങ്ങളും വേദാംഗങ്ങളും ഉപവേദങ്ങളും ഉപാംഗങ്ങളും അതുപോലെ തന്നെ മഹാപുരാണങ്ങളും ഉപപുരാണങ്ങളും ഇതിഹാസങ്ങളും ചേർത്ത് നമ്മളുടെ കയ്യിലേക്ക് തന്ന ഋഷിവര്യന്മാരെ സ്തുതിച്ചുകൊണ്ട് സാമവേദത്തിന്റെ ഏതാനും വരികൾ കേൾക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എവിടെയെങ്കിലും ജീവിതത്തിൽ സാമവേദത്തിന്റെ സാമഗാനാലാപനം കേൾക്കുവാൻ ഭാഗ്യം കിട്ടുകയാണെങ്കിൽ ഇതിന്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതമെമ്പാടും ഒരേ ശ്രുതിയിൽ ആരംഭിച്ച സാമഗാനം ഇന്നും അതേ ശ്രുതിയിൽ തന്നെ ആലപിക്കപ്പെടുന്നു. അത് കേൾക്കുവാൻ ഭാഗ്യം കിട്ടുന്നത് ലോകചരിത്രത്തിൽ അസംഭാവ്യമല്ലെങ്കിലും അത്ഭുതകരമാം വിധം ഒരു ലോകാത്ഭുതമായി വർത്തിക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സാമഗാനാലാപനം കേൾക്കുന്നതിന് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം. Ah
യജ്ഞം വാട്ടോ തർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. തത്സവിതർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ
Ah. Oh.
Come on.
ശ്രാബ്ദങ്ങൾക്ക് മുൻപ് ഭാരതഭൂമിയിൽ ഉത്ഭവിച്ച സപ്തസ്വരാന്തർഗതമായ സംഗീതത്തിന് ആധാരഭൂതമായിരുന്ന ചൈതന്യം സാമവേദമാണ്. ശാഖോപശാഖകളായി വളർന്ന സാമവേദം ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ വേദാനാം സാമവേദോസ്മി പ്രപഞ്ച ചൈതന്യത്തിൽ ഈശ്വരനെ ഈശ്വര ചൈതന്യത്തെ ദർശിച്ച ഭാരതീയർ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൌ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മസമാധിന എന്ന മന്ത്രത്തിന്റെ പ്രായോഗിക തലത്തിലുള്ള കർമ്മകാന്ഡം അനുഷ്ഠിച്ചപ്പോൾ അവർ നടത്തിയ യാഗകർമ്മങ്ങൾക്ക് മനുഷ്യനെ സാമൂഹിക ബന്ധത്തിൽ കോർക്കുവാൻ വേണ്ടി സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുമിച്ചു ചേർത്ത് പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ ഉജ്ജ്വലങ്ങളായ യാഗങ്ങളിൽ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായ സവിതാവും സുബ്രഹ്മണ്യനും സൂര്യനും ഗ്രഹങ്ങളും അതുപോലെ തന്നെ ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും പറയുന്ന നൂറുകണക്കിന് പ്രപഞ്ച ചൈതന്യത്തിന്റെ ദേവതകളും പ്രത്യക്ഷപ്പെടുന്നു എന്ന് നമ്മുടെ പൂർവികാചാര്യന്മാർ വിശ്വസിച്ചിരുന്നു. ഒരു പക്ഷേ പ്രപഞ്ച പ്രതിഭാസത്തിൽ ഓരോ പ്രതിഭാസത്തിനും ഈശ്വരീയ നാമം നൽകിയതാണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് നിരുക്ത ഗ്രന്ഥത്തിലൂടെ പഠനം നടത്തുന്നവർക്ക് വ്യക്തമാകും. ആ പ്രപഞ്ച ചൈതന്യത്തിൽ ഇന്ദ്രനും ചന്ദ്രനും സോമനും എല്ലാവരുമുണ്ട്. അവർക്കു വേണ്ടി യജ്ഞശാലയിൽ നടത്തുന്ന ഹവനങ്ങൾക്ക് ഘൃതവും അതുപോലെ തന്നെ പാലും അതുപോലെ തന്നെ തൈരും ഹവിസും പഴങ്ങളും എല്ലാം നൽകി മനുഷ്യന് സംതൃപ്തി നേടുന്നതിന് വേണ്ടിയുള്ള മാർഗമേതാണോ, സമൂഹത്തിനെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള മാർഗമേതാണോ, ആ മാർഗം ഒരുമിച്ച് ആത്മീയതയുടെയും ശാസ്ത്രീയതയുടെയും പിൻബലത്തോടുകൂടി അനുഷ്ഠിച്ചപ്പോൾ ആ ചൈതന്യത്തിന് സംതൃപ്തി നൽകുവാൻ വേണ്ടി യാഗശാലയിൽ ഉദ്ഘാതാവ് സാമഗാനം ആലപിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിപ്രഗത്ഭരായ വേദപണ്ഡിതന്മാർ സഹസ്രാബ്ദങ്ങളായി മെനഞ്ഞെടുത്ത സംഗീതത്തിന്റെ സപ്തസ്വരത്തിന്റെ ഗന്ധർവവേദത്തിന്റെ നാട്യശാസ്ത്രത്തിന്റെ ആധാരശിലകൾ മൂന്നാമത്തെ വേദമായ സാമവേദത്തിൽ അന്തർലീനമായിരിക്കുന്നു. സാമവേദത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അത്രയും ഉജ്ജ്വലമായ സാമഗാനങ്ങൾ ഗ്രാമാന്തരീക്ഷത്തിൽ ചൊല്ലി ആ ഗ്രാമാന്തരീക്ഷത്തെ ചൈതന്യവത്താക്കുമ്പോൾ അവയെ ഗ്രാമഗേയ ഗാനങ്ങൾ എന്ന് പറയുന്നു. വാനപ്രസ്ഥത്തിന് പോയ കുടുംബനാഥൻ സന്യാസി വാനപ്രസ്ഥത്തിലിരുന്ന് മോക്ഷത്തിന് വേണ്ടി അനുഷ്ഠിക്കുന്ന യജ്ഞകർമ്മങ്ങൾക്ക് ആരണ്യകേയ ഗാനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. മനസ്സിൽ ചൊല്ലുന്നതും അതേ സ്ഥാനത്ത് വ്യക്തമായി അനുഭവിച്ചറിയാൻ സാധിക്കുന്ന നെർവസ് ഇംപൾസ് ഉണ്ടാക്കുന്നതുമായ ഗാനങ്ങളും സാമവേദത്തിലുണ്ട്. ഇവ ഊഹ്യ ഗാനങ്ങളാണ്. അതേ സ്ഥാനത്ത് സ്വകാര്യമായി എല്ലാവരുടെയും മുമ്പിലല്ലാതെ യജ്ഞകർമ്മത്തിൽ യജ്ഞത്തിലെ ഋത്വിക്കുകൾ മാത്രം കേൾക്കെ പ്രധാനികളായ യജമാനന്മാരും യജമാന പത്നിയും മാത്രം കേൾക്കുവാൻ പാകത്തിന് സാമഗാനങ്ങൾ ആലപിക്കുവാനുള്ള നിയമങ്ങളുണ്ട്. അത്തരത്തിൽപ്പെടുന്ന സാമഗാനങ്ങളാണ് ഊഹഗാനങ്ങൾ എന്ന് പറയുന്നത്. അതായത് സാമവേദം ആലപിക്കുന്ന രീതിയിൽ തന്നെ ഗ്രാമഗീയ ഗാനങ്ങളും ആരണ്യകീയ ഗാനങ്ങളും ഊഹഗാനങ്ങളും ഊഹ്യഗാനങ്ങളും അടങ്ങുന്നു. ഇവയെല്ലാം പഠിച്ച് ഇവയെല്ലാം അറിഞ്ഞ് ഇവയെല്ലാം ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോഴാണ് ഗന്ധർവവേദം എന്ന സംഗീതവേദത്തിന്റെ ആധാരശിലയായ സാമവേദത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതികഠിനമായ പഠനബന്ധാവുകളിലൂടെ നയിക്കപ്പെടേണ്ട ഈ സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ മുകളിലേക്കും സപ്തസ്വരങ്ങൾ താഴത്തേക്കുമുണ്ടെന്ന് പറയുന്നു. നന്നെ ചെറുപ്പം മുതൽക്ക് പഠനം ആരംഭിക്കേണ്ട സാമവേദം ഇന്ന് ശുഷ്കിച്ച് പഠിക്കുവാൻ കൂടുതൽ വിദ്യാർത്ഥികളില്ലാതെ ഉള്ളവരെ ആദരിക്കപ്പെടാതെ അവശേഷിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത്യുജ്വലങ്ങളായ ലെവലിലേക്ക് ഉയരണം. ഭാരതീയ സംസ്കൃതി പുനരുത്ഥാനം നേടുന്ന ഈ അവസരത്തിൽ സംഗീതത്തിന്റെ ശിലയായി നിൽക്കുന്ന സാമവേദം എത്ര കഠിനമാണെങ്കിൽ പോലും കഠിന തപസ് അനുഷ്ഠിക്കുന്ന ഭാരതീയർക്ക് പഠനം എന്നും തപസ്യയായിരുന്നു. ഞാനും നിങ്ങളും സാമവേദത്തിന്റെ ശബ്ദം കേട്ട് ശരീരത്തിലും മനസ്സിലുമുണ്ടാകുന്ന ചൈതന്യത്തെ സ്വീകരിക്കാൻ തയ്യാറാവുമ്പോൾ മാത്രമാണ് ഭാരതീയ ചൈതന്യവും ഭാരതീയ സംസ്കൃതിയും ഭാരതീയ ചിന്താധാരയും പുനർനവീകരണത്തിന് വിധേയമായി പുനരുത്ഥാനത്തിന് വിധേയമാകുന്നത്. ഇന്ന് കേരളത്തിൽ യജ്ഞവൽക്യ ശിക്ഷപ്രകാരം സാമവേദം ആലപിക്കുവാൻ സാധിക്കുന്ന ഏതാനും വേദപണ്ഡിതന്മാർ മാത്രമാണുള്ളത്. അത് തിരുവനന്തപുരത്ത് അവശേഷിക്കുന്ന രണ്ടോ മൂന്നോ വ്യക്തികൾ മാത്രം. ശൗനക ശിക്ഷപ്രകാരം സാമവേദം ആലപിക്കുന്നവർ മലപ്പുറത്തും തൃശൂരിലും ഏതാനും പേരുണ്ട്. വയോവൃദ്ധന്മാരായ അവരിൽ നിന്നും ഈ സാമഗാനത്തെയും മഹത്വമേറിയ സന്ദേശത്തെയും സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ സാമഗാനത്തിന്റെ എല്ലാ തന്തുക്കളും അടുത്ത തലമുറയ്ക്ക് ലഭിക്കാത്ത വിധം തന്നെ അവ നഷ്ടപ്പെട്ടു പോകും. അത് സംഭവിക്കരുത്. ഈ യജ്ഞം നിർവഹിക്കുവാൻ തിരുവനന്തപുരത്തെ അനവധി ശാസ്ത്രജ്ഞന്മാരും അനവധി പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥന്മാരും മുമ്പോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചാരിതാർത്ഥ്യം നൽകുന്ന വസ്തുതയാണ്. ഈ സാമഗാനം ആലപിച്ചത് വയോവൃദ്ധനും ജ്ഞാനശ്രേഷ്ഠനും അതേ നിലവാരത്തിൽ തന്നെ സാമാന്യ ജനതയ്ക്ക് പ്രാപ്യനുമായ പുരോഹിതനായ ശേഷ അയ്യങ്കാർ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാൻകൂറിലെ ഉദ്യോഗസ്ഥനായ ശ്രീ ഭാസ്കരനും അതിപ്രഗത്ഭനായ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എസ് വെങ്കിടാചലവും ആലപിച്ച സാമഗാനങ്ങളാണ് നിങ്ങൾ ഇതിലൂടെ കേട്ടത്. അവരെ കാണുകയും അവരിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുകയും സാമഗാനത്തിന്റെ മഹത്വം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഭാരതീയ സംസ്കൃതി കഴിഞ്ഞ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാമഗാന കാസറ്റ് ലോകസമക്ഷം സമർപ്പിക്കുന്നു. അറിയാനും അറിയിക്കാനുമുള്ള പന്ഥാവിൽ നിങ്ങൾക്കും ഒരു വിളക്ക് കത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ പോലും അത് ജ്വലിച്ചുകൊണ്ട് പ്രഭ പരത്തി ജീവിക്കുക. നിരന്തരം പുകഞ്ഞുകൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ ഒരു യജ്ഞമാണ് ലോകത്തിന് പ്രഭ പരത്തി, പ്രകാശം പരത്തി, ചൈതന്യം നൽകി ലോക നന്മയ്ക്കായി, നമ്മുടെ പൈതൃകത്തിന്റെ ഉയർച്ചയ്ക്കായി പ്രവർത്തിക്കുന്നത്. എന്റെ വിനീത പ്രണാമം.